আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া সলাতু ওয়া সালামু আলা আশরাফিল আমবিয়াই ওয়াল মুরসালিন নাবিয়িনা মুহাম্মাদিন আলাইহি ওয়া আলা আলিহি আফযালুস সালাওয়াতি ওয়া আতাম্মু তাসলিম। আম্মা বা'দ, রাব্বি ইশরাহলি সাদরি ওয়া ইয়াসসিরলি আমরি ওয়াহলুল উকদাতাম মিন লিসানি ইয়াফকাহু কাওলি। সুবহানাকা লা ইলমা লানা ইল্লা মা 'আল্লামতানা ইন্নাকা আনতাল আলিমুল হাকীম। ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റു വിദ്യാർത്ഥികളെ, ഇമാം ഇബ്നു അബുൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലയുടെ അൽ ഉർജൂസത്തുൽ മീഇയ ഫി ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന കിതാബാണ് ഏതാനും ആഴ്ചകളായി നാം പഠിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചരിത്രം സുന്ദരമായി പദ്യരൂപത്തിലാണ് ഇബ്നു അബുൽ ഇസ് റഹിമഹുല്ല ഈ കിതാബിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രവാചകന്റെ ജന്മം മുതൽ അവിടുത്തെ മദീന ജീവിതത്തിലെ നാലാമത്തെ വർഷം വരെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 16 ദർസുകളിലായി അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. അവസാനമായി നാം നിർത്തിയിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നമ്മളിതൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കിതാബ് തീർത്തു എന്ന് പറയാനോ അല്ലെങ്കിൽ കിതാബ് പഠിച്ചു എന്ന് പറയാനോ അല്ല, മറിച്ച് ഈ കിതാബിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അതിലുള്ള ഗുണപാഠങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ജീവിക്കാനുമാണ്. അതാണ് ഇൽമിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും, ഹുസൈൻ ഇബ്നു അലി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ് സീറ പഠിപ്പിച്ചു കൊടുക്കാറ്. കാരണം ഖുർആനിലുള്ള ഗുണപാഠങ്ങൾ അവർ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ സീറയിലുള്ള ഗുണപാഠങ്ങളും ഉൾക്കൊള്ളണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹിജ്റ ജീവിതത്തിലെ, മദീന ജീവിതത്തിലെ നാലാമത്തെ വർഷം 14 കാര്യങ്ങളാണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത്. അതിൽ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ബനു നദീർ പടയൊരുക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ എന്ന ജൂതഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കിയ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. രണ്ടാമതായി പ്രവാചകന്റെ ഭാര്യ സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അഞ്ചാമതായി ബദറുൽ മൗഈദിനെ സംബന്ധിച്ചും അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 5 കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്, ഹിജ്റ നാലാം വർഷം നടന്നിരിക്കുന്ന 5 കാര്യങ്ങൾ. അതിനുശേഷമുള്ള 6-ാമത്തെ കാര്യം മുതൽ ഇന്ന് നമുക്ക് ദർസിൽ സൂചിപ്പിക്കാം. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല പറഞ്ഞു, വബഅദഹൽ അഹ്സാബ് ഫസ്മഅ വഅദുദി ثم بني قريظة وفيهما خلف وفي ذات الرقاع علم كيف صلاة الخوف والقصر نمي وآية الحجاب والتيمم قيل أو قبل ورجمه اليهوديين ومولد الصبط رضا الحسين.
ബദ്റുൽ മൗഈദിന് ശേഷം 6-ാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന വിഷയം ഗസ്വത്തുൽ അഹ്സാബ് ആണ്. അഹ്സാബ് യുദ്ധം എന്ന പേരിൽ നമ്മളൊക്കെ കേട്ടിരിക്കുന്ന സംഭവം ഗസ്വത്തുൽ അഹ്സാബ്, ബദറുൽ മൗഈദിന് ശേഷം നടന്നിരിക്കുന്ന കാര്യമാണ് ഗസ്വത്തുൽ അഹ്സാബ്. ഹിജ്റ 4-ാമത്തെ വർഷം സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഗസ്വത്തുൽ അഹ്സാബ് എന്നുള്ളത്. ഈ യുദ്ധത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണത്? ഗസ്വത്തുൽ ഖന്ദഖ്. ഖന്ദഖ് യുദ്ധം എന്ന് പറയുന്നതും അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നതും ഒരേ യുദ്ധമാണ്, അല്ലെങ്കിൽ ഒരേ പടയൊരുക്കമാണ്. എന്താണ് ആ പേരിന് പിന്നിലുള്ള കാരണം? അഹ്സാബ് യുദ്ധം എന്ന് ആ യുദ്ധത്തിന് പേര് വരാനുള്ള കാരണം, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സംഘം, വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയും. ഗ്രൂപ്പുകൾ എന്നൊക്കെയാണ് അതിനർത്ഥം. ഗസ്വത്തുൽ അഹ്സാബ്, ഇപ്പൊ ഹിസ്ബ്, ധാരാളം ഗ്രൂപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയിരുന്ന ഒന്നിലധികം വിഭാഗങ്ങൾ, മക്കയിലെ കുഫാറുകൾ, അതുപോലെ തന്നെ ജൂതന്മാർ, അങ്ങനെ ഒന്നിലധികം വിഭാഗങ്ങൾ ഒന്നിച്ചു ചേരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒന്നായി അവർ വരികയും ചെയ്ത ധാരാളം സംഘങ്ങൾ, ധാരാളം ഗ്രൂപ്പുകൾ അവർ ഒറ്റക്കെട്ടായി പ്രവാചകനെതിരെ വന്നിരിക്കുന്ന ആ ഒരു യുദ്ധത്തിനാണ് ഗസ്വത്തുൽ അഹ്സാബ് എന്ന് പറയുന്നത്. ഗസ്വത്തുൽ ഖന്ദഖ് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? കാഫിരീങ്ങൾ ഒന്നടങ്കം, മക്കയിലെ കാഫിരീങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരും, ഖത്ഫാൻ ഗോത്രവും സുലൈം ഗോത്രവും ഒക്കെ ഒന്നിച്ച് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പുറപ്പെട്ടപ്പോൾ മദീനയെ സംരക്ഷിക്കാൻ മദീനയുടെ ഒരു വശത്ത് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങ് നിർമ്മിച്ചു. ആ ഒരു കിടങ്ങിനാണ് അറബിയിൽ ഖന്ദഖ് എന്ന് പറയുക. അതുകൊണ്ടാണ് അതിനെ ഗസ്വത്തുൽ ഖന്ദഖ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കയിലെ കാഫിരിങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്റെ ശത്രുക്കൾ ഒന്നിച്ചു വന്നിരിക്കുന്ന കാരണത്താലാണ് ഗസ്വത്തുൽ അഹ്സാബ് എന്ന് പറയുന്നത്. അവരിൽ നിന്ന് മദീനയെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു തന്ത്രത്തിനാണ് ഖന്ദഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗസ്വത്തുൽ ഖന്ദഖ് എന്ന പേര് അതിന് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഗസ്വത്തുൽ അഹ്സാബിനുള്ള കാരണം? അധികമായി വിശദീകരിച്ച് പറയുന്നില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ദർസിന്റെ ഉദ്ദേശം മൊത്തത്തിൽ പരിചയപ്പെടാനാണ്. എന്താണ് ഗസ്വത്തുൽ അഹ്സാബിന്റെ കാരണം അല്ലെങ്കിൽ ഗസ്വത്തുൽ ഖന്ദഖിന്റെ കാരണം? കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു ബനു നളീർ ഗോത്രം, മദീനയിൽ ജീവിച്ചിരുന്ന ജൂത ഗോത്രങ്ങളിൽ ഒന്നായ ബനു നളീർ ഗോത്രം നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ ലംഘിച്ചതിന്റെ പേരിൽ അവരെ പ്രവാചകൻ മദീനയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ബനു നളീർ ഗോത്രത്തിൽപ്പെട്ട ചില ആൾക്കാർ പ്രവാചകന്റെ ശത്രുക്കളായിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളുടെ അരികിലേക്ക് പോവുകയും അവരോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒന്നായി ഒറ്റക്കെട്ടായി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യാം. ഇന്നും കാഫിരികൾ ചെയ്യുന്നതുപോലെ അവർ മുസ്ലിമീങ്ങൾക്കെതിരെ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഈ ഒരു രൂപത്തിൽ ജൂതന്മാർ കാഫിരിങ്ങളുടെ അരികിലേക്ക് പോവുകയും നമുക്ക് ഒറ്റക്കെട്ടായി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും വധിക്കാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മക്കയിലെ കാഫിരിങ്ങൾ അവരുടെ കൂടെ ജൂതന്മാരൊക്കെ നിലനിൽക്കും അല്ലെങ്കിൽ അവരുടെ കൂടെ ജൂതന്മാരെ സഹായിക്കും എന്ന് കേട്ടപ്പോൾ മക്കയിലെ കാഫിരിങ്ങൾ പറഞ്ഞു, ഞങ്ങളും യുദ്ധത്തിന് തയ്യാറാണ്, നമ്മൾക്കൊക്കെ ഒന്നായി ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങളെയും സഹാബത്തിനെയും ഇല്ലാതാക്കാം. അങ്ങനെ 10,000 വരുന്ന വലിയൊരു സൈന്യവുമായി മക്കയിലെ കാഫിരീങ്ങളും ജൂതന്മാരും ഒക്കെ മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു, ഇത്ര വലിയൊരു സൈന്യം മദീന ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. വിവരം ലഭിച്ചയുടൻ പ്രവാചകൻ പതിവ് പോലെ സഹാബത്തിനെ വിളിച്ചുകൂട്ടി സഹാബത്തിനോട് മഷൂറ ചെയ്തു, എന്താണ് നമ്മൾ ചെയ്യുക? ഇത്ര വലിയൊരു സൈന്യം മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്, എന്താണ് നമ്മൾ ചെയ്യുക? സഹോദരങ്ങളെ, നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തെയാണ് അത് മനസ്സിലാക്കി തരുന്നത്. ഇന്ന് ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കൂടി ആലോചിക്കാൻ അവർ തയ്യാറാവുകയില്ല. അവർ പറയും, എനിക്കറിയില്ല, പിന്നെ ഞാനതിനെ കൂടി ആലോചിക്കുന്നത്. നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചു, അവരോട് കൂടി ആലോചിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുക? പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ ആ സഹാബി, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മദീനയിൽ ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് മദീനയുടെ വടക്കേ ഭാഗം മാത്രമാണ്, മദീനയുടെ വടക്ക് വശം മാത്രമാണ്. ആ ഒരു വശത്ത് നമുക്ക് വലിയൊരു കിടങ്ങ് നിർമ്മിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാഫിര്യങ്ങൾക്ക് അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് വടക്ക് വശത്ത് മാത്രം നിർമ്മിക്കാം എന്ന് പറഞ്ഞത്? മദീനയിൽ കാഫിര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും പ്രവേശിക്കാൻ സാധിക്കുന്നത് രണ്ടു വഴികളിലൂടെയാണ്. ഒന്നിക്കൽ വടക്ക് വശം, അല്ലെങ്കിൽ പടിഞ്ഞാറു വശം. പടിഞ്ഞാറു വശത്ത് ബനു ഖുറൈള എന്ന് പറയുന്ന ജൂത ഗോത്രം താമസിക്കുന്നുണ്ട്. ആ ഗോത്രവുമായി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറു വെച്ചിരുന്നു, യാതൊരു കാരണവശാലും ഈ ജൂതന്മാർ ബനു ഖുറൈള ഗോത്രം മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല എന്നൊരു കരാർ അവർ തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കരാർ ലംഘിക്കുകയില്ല എന്ന് കരുതി നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തെ ഒഴിവാക്കി. പക്ഷേ വടക്ക് വശത്ത് കാഫിര്യങ്ങൾ പ്രവേശിക്കാൻ സാധ്യതയുള്ളതിനാൽ അവിടെ വലിയൊരു കുഴി നിർമ്മിക്കാൻ, വലിയൊരു കിടങ്ങ് നിർമ്മിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് ആ ഒരു നിർദ്ദേശം നൽകിയത്. അത് സ്വീകരിക്കുകയും പ്രവാചകൻ അത് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടങ്ങ് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. സഹോദരങ്ങളെ, ആ ഒരു കാലം എന്ന് പറയുന്നത് അതികഠിനമായ തണുപ്പുള്ള കാലമാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വളരെ വലിയ ക്ഷാമം നേരിടുന്ന കാലമാണ്, അവർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ ഒരു ദൗത്യത്തിന്റെ മുമ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം തണുപ്പോ അല്ലെങ്കിൽ വിശപ്പോ ഒന്നും അവർക്ക് വിഷയമായിരുന്നില്ല. എത്ര പ്രയാസം സഹിച്ചാണെങ്കിലും പ്രവാചകന്റെ കൽപ്പനകൾ നിറവേറ്റിയിരുന്ന ആ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ കിടങ്ങ് കുഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അവർക്ക് ചില ആൾക്കാരുടെ മനസ്സിനും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ശരീരത്തിനൊക്കെ പ്രയാസം കണ്ടപ്പോൾ അവർക്ക് പ്രവാചകന്റെ കൽപ്പനയോടല്ല പ്രയാസം, മറിച്ച് കഠിനമായ തണുപ്പാണ്, അതുപോലെ തന്നെ ഭക്ഷണമില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതമല്ല, ഇവിടുത്തെ പ്രയാസമല്ല പ്രയാസം, മറിച്ച് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിലുള്ള ജീവിതമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, ആ ജീവിതത്തിൽ അൻസ്വാരികൾക്കും മുഹാജിരിയങ്ങൾക്കും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ തെറ്റുകളൊക്കെ നീ മാപ്പാക്കി നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രവാചകൻ ദുആ ചെയ്താൽ പിന്നെ അവർക്ക് എന്താണ് പേടിക്കാനുള്ളത്? അതുകൊണ്ട് അവരുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അവർ കിടങ്ങു കുഴിക്കാൻ വേണ്ടി ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂടെ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തു. ഏകദേശം 3000 സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ സഹോദരങ്ങളെ, ഈ കിടങ്ങു കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം മുഅ്സിസകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കല്ലുകൾ പൊളിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണമില്ലാതിരുന്ന സാഹചര്യത്തിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ ഒരു ഭക്ഷണം തയ്യാറാക്കിയപ്പോൾ അതിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിരിക്കുന്ന സംഭവമൊക്കെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതൊക്കെ ഇൻഷാ അള്ളാഹ് മറ്റൊരു ദിവസം നമുക്ക് വിശദമായിട്ട് പറയാം. ചുരുക്കത്തിൽ ധാരാളം മുഅ്ജിസത്തുകൾ അവിടെ നടന്നു. അങ്ങനെ കിടങ്ങിന്റെ പണി അവർ പൂർത്തീകരിച്ചു. വലിയൊരു കിടങ്ങ് അവർ നിർമ്മിച്ചു. അതിന്റെ ഒരു വശത്ത്, നല്ല ബലമുള്ള ഒരു വശത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് നിൽക്കാൻ പറഞ്ഞു. അവരുടെ അമീറായി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾ കിടങ്ങൊക്കെ തയ്യാറാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം കിടങ്ങിന്റെ വശത്ത് മുസ്ലിമീങ്ങൾ അണിനിരന്നു. അവരുടെ പിറകു വശത്ത് സിലഅ എന്ന് പറയുന്ന പർവ്വതമുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവിടെ അണിനിരുന്നു. ഈ സമയത്താണ് മക്കയിലെ കാഫിരീങ്ങളും ജൂതന്മാരും ഒക്കെ അവിടേക്ക് വരുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികൾ, അതുപോലെ തന്നെ ഉയൈന ഇബ്നു ഹിസ്നിന്റെ നേതൃത്വത്തിൽ ഗത്ഫാൻ എന്ന് പറയുന്ന ഗോത്രം, അവരൊക്കെ മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് 10,000 വരുന്ന വലിയൊരു സൈന്യവുമായി, അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സൈന്യമാണ്, ഇത്ര വലിയൊരു സൈന്യവുമായി അവർ മദീനയിലേക്ക് വന്നപ്പോൾ അവർ കാണുന്നത് വലിയൊരു കിടങ്ങാണ്, വലിയൊരു കുഴിയാണ്. അവർക്ക് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത വലിയ അത്ര വലിയൊരു കുഴി. ഇത് കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. യുദ്ധത്തിൽ വളരെ വലിയ കഴിവുണ്ടായിരുന്ന മക്കയിലെ ഖുറൈശികൾ ഇത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. കാരണം അറബികൾക്ക് ഈ ഒരു ശൈലി അറിയില്ലായിരുന്നു. ഈ ഒരു ശൈലി പറഞ്ഞു കൊടുത്തത് ആരാണ്? പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻ. പേർഷ്യയിലെ യുദ്ധതന്ത്രമാണ് ഇത്തരത്തിൽ കിടങ്ങു കുഴിക്കുക എന്നുള്ളത്. ഈ ഒരു യുദ്ധതന്ത്രം അറബികൾക്ക് പരിചയമില്ല. ഇത് കണ്ടപ്പോൾ മക്കയിലെ കാഫിരീങ്ങൾ ആകെ ആശ്ചര്യപ്പെട്ടു. പല രൂപത്തിലും അവർ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും മുസ്ലിമീങ്ങൾ അമ്പെയ്ത്തുകൊണ്ട്, അമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കാഫിരീങ്ങളെ പരാജയപ്പെടുത്തി. എങ്ങനെയും അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ആ കിടങ്ങിലൂടെ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ അവരുടെ മുമ്പിലുള്ള ആകെ മാർഗം എന്താണ്? കിടങ്ങിന്റെ വശത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള പല വശങ്ങളിലും മലകളുണ്ട്, അതിലൂടെയും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഏക മാർഗം എന്താണ്? പടിഞ്ഞാറ് ഭാഗത്ത് ബനു ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം, പ്രവാചകനുമായി കരാറ് വെച്ചിരിക്കുന്ന ഗോത്രത്തിന്റെ ഭാഗത്തോടുകൂടി പ്രവേശിക്കാമെന്ന് അവർ കരുതി. അവർ ആ ഗോത്രത്തിനോട് സംസാരിച്ചപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഞ്ചിക്കാൻ അവരും തയ്യാറായി. ബനു ഖുറൈള ഗോത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന കരാർ ലംഘിക്കുകയും അവർ കാഫിരീങ്ങളുടെ കൂടെ, യുദ്ധം നയിക്കാൻ വേണ്ടി വന്നവരുടെ കൂടെ അവർ കൂടുകയും ചെയ്തു. ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. ഒരു വശത്ത് കഠിനമായ തണുപ്പ്, ഭക്ഷണമില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, കുടിക്കാൻ നല്ല വെള്ളമില്ല, വലിയ പ്രയാസമുണ്ട്. മറുവശത്ത് അവരോട് ബനു ഖുറൈള എന്ന് പറയുന്ന ഗോത്രം വാക്കുലംഘനവും കാണിച്ചു. ഇത്ര വലിയൊരു കുടുസായ സാഹചര്യത്തിൽ ഈ സമയത്ത് സഹോദരങ്ങൾ എന്ത് സംഭവിച്ചു? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്ന ചില മുനാഫിഖീങ്ങൾ അവർ വിചാരിച്ചു ഇപ്പോൾ മുസ്ലിമീങ്ങളുടെ കഥയൊക്കെ കഴിയും, എല്ലാവരും കൂടി മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ചില മുനാഫിഖീങ്ങൾ ഇസ്ലാമിൽ നിന്നും മാറി. അവർ പറഞ്ഞു നമ്മൾ മുസ്ലിമീങ്ങളൊന്നുമല്ല, ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ ഇപ്പൊ പരാജയപ്പെടുമെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിച്ചു. മുനാഫിഖീങ്ങളെയും മുഅ്മിനീങ്ങളെയും വേർതിരിക്കാൻ അഹ്സാബ് യുദ്ധത്തിലൂടെ കഴിയുന്നു. അങ്ങനെ സഹോദരങ്ങളെ, മുനാഫിഖീങ്ങളൊക്കെ പിന്മാറി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസമുണ്ടായി, അവരുടെ മനസ്സിൽ പേടിയുണ്ടായി. സ്വാഭാവികമായും എല്ലാ ഭാഗത്തു നിന്നും ജൂതന്മാരും ഖുറൈശികളും എല്ലാവരും ഒന്നിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ വന്നപ്പോൾ അവർക്ക് പ്രയാസം തോന്നി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ചില പ്രയാസമുണ്ട് മനസ്സിന്, എന്താണ് നമ്മൾ അള്ളാഹുവിനോട് പറയേണ്ടത്? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്? ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുമ്മ സ്തുർ ഔറാതിന വആമിൻ റൗആതിന. അള്ളാഹുവേ, നമുക്ക് നീ നിർഭയത്വം നൽകണം, നമുക്ക് നീ നിർഭയത്വം നൽകണം, നമ്മെ നീ സംരക്ഷിക്കണം. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. ഏകദേശം 1 മുസ്ലിമീങ്ങളുടെ മേൽ ശക്തമായ ഉപരോധം അവരേർപ്പെടുത്തിയിട്ടെങ്കിലും മുസ്ലിമീങ്ങൾക്ക് പ്രയാസം അതികഠിനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു, അള്ളാഹുമ്മ മുൻസിൽ അൽ കിതാബ് സരീഅൽ ഹിസാബ് ഇഹ്സിമിൽ അഹ്സാബ് അല്ലാഹുമ്മ അഹ്സിംഹും വസൽസിൽഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുമ്മ മുൻസിൽ അൽ കിതാബ്, കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്ന റബ്ബേ, അതുപോലെ തന്നെ മേഘങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബേ, അതുപോലെ തന്നെ എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു, ഇഹ്സിമുൽ അഹ്സാബ്, ഈ വന്നിരിക്കുന്ന എല്ലാ കക്ഷികളെയും നീ അടിച്ചമർത്തണം, പരാജയപ്പെടുത്തണം. അല്ലാഹു മഹ്സിംഹും, അല്ലാഹു അവരെ നീ നശിപ്പിക്കുക. വസൽസിൽഹും, അവർക്ക് നീ ഉറപ്പ് നൽകാതിരിക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുആ സ്വീകരിച്ചു. ശക്തമായ ഒരു കാറ്റ് വന്നു. കാഫിരീങ്ങൾ അവിടെ കെട്ടിയിരിക്കുന്ന അവരുടെ കൂടാരങ്ങളൊക്കെ ഈ കാറ്റിൽ തകർന്നുപോയി. അവർ അവിടെ വെച്ചിരിക്കുന്ന തീയൊക്കെ അതെല്ലാം അണഞ്ഞു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ബാധിച്ചിട്ടില്ല. കാഫിരീങ്ങൾക്ക് വളരെ ശക്തമായ പ്രയാസങ്ങളുണ്ടായി. അവരുടെ കൂടാരങ്ങളൊക്കെ നശിച്ചുപോയി. അവർക്ക് അവർ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവരെല്ലാവരും പിന്തിരിഞ്ഞു പോയി. മുസ്ലിമീങ്ങളെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് അഹ്സാബ് യുദ്ധം. വാസ്തവത്തിൽ അവിടെ നേരിട്ടുള്ള യുദ്ധമൊന്നും വ്യക്തമായ രീതിയിൽ നടന്നിട്ടില്ല. ചെറിയ രീതിയിൽ അമ്പെയ്ത്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും യുദ്ധം എന്ന് പറയുന്ന നമ്മൾ പൊതുവെ പറയാറുള്ള അർത്ഥത്തിൽ അവിടെ നടന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ സഹായിച്ചു. ഇതാണ് ഇബ്നു അബിൽ അസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന ആറാമത്തെ കാര്യം. അതിനുശേഷം പറഞ്ഞു, സുമ്മ ബനി ഖുറൈള, അതിനുശേഷം ബനു ഖുറൈള ഗോത്രവുമായി യുദ്ധമുണ്ടായി, അല്ലെങ്കിൽ അവരോട് പടയൊരുക്കാം. എന്താണ് ആ സംഭവം? ഇവിടെ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു, മദീനയിൽ മൂന്ന് ജൂത ഗോത്രങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ബനു ഖൈനുഖ, മറ്റൊന്ന് ബനു നളീർ, മൂന്നാമത്തേത് ബനു ഖുറൈള. ബനു ഖൈനുഖയെ ബദർ യുദ്ധത്തിന് ശേഷം മദീനയിൽ നിന്ന് പുറത്താക്കിയ സംഭവം നമ്മൾ പറഞ്ഞു. ബനു നളീർ ഗോത്രത്തെ ഉഹദ് യുദ്ധത്തിന് ശേഷം പുറത്താക്കിയത് നമ്മൾ പറഞ്ഞു. ഇനി ബനു ഖുറൈള ഗോത്രം മാത്രമാണ് മദീനയിൽ അവശേഷിച്ചിട്ടുള്ളത്. ബനു ഖുറൈളയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കരാറുണ്ടായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ, അഹ്സാബ് യുദ്ധത്തിൽ അവർ വാക്കി ലംഘിക്കുകയും കാഫിരീങ്ങളെ അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകളുടെ കൂടെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിക്കുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. കാരണം അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറു വെച്ചിട്ടുണ്ട്, യാതൊരു കാരണവശാലും പരസ്പരം അക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ വാക്കു ലംഘിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ടായി. അഹ്സാബ് യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് അവിടെ വെക്കുകയും അതിനുശേഷം കുളിക്കുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു. ആ സാഹചര്യത്തിൽ വീട്ടിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ തലയൊക്കെ ആകെ പൊടി പിടിച്ചിരുന്നു. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, വളഅത സിലാഹ്, താങ്കൾ ആയുധം താഴേക്ക് വെച്ചോ? താങ്കൾ യുദ്ധം നിർത്തി തിരിച്ചു വന്നോ? ഫവല്ലാഹിമാ വളഅതുഹു, നമ്മൾ ആയുധം തിരികെ വെച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഞങ്ങൾ ആയുധം തിരികെ വെച്ചിട്ടില്ല, നമ്മുടെ കയ്യിൽ ഇപ്പോഴും ആയുധമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്താണ് ബാക്കിയുള്ളത്? ഈ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ബനു ഖുറൈള ഭാഗത്തേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശം നൽകി. എന്താണ് കാരണം? ബനു ഖുറൈള ഗോത്രം മുസ്ലിമീങ്ങളോട് വഞ്ചന കാണിക്കുകയും കാഫിരീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞങ്ങൾ ആയുധം വെച്ചിട്ടില്ല, അവിടേക്ക് താങ്കൾ ആയുധവുമായി പുറപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് പോവുകയും അവരെ കുറെ ദിവസങ്ങളോളം അവരുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കാഫിരീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബനു ഖുറൈള ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴങ്ങുക എന്നതല്ലാതെ ഒരു മാർഗവും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് ബനു ഖുറൈലയുമായി നടന്നിരിക്കുന്ന ഒരു പടയൊരുക്കം. അതിനുള്ള കാരണം എന്താ? അഹ്സാബ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോടുള്ള വാക്ക് ലംഘിക്കുകയും കാഫിരീങ്ങളുടെ കൂടെ അവരെ നിലനിൽക്കുകയും ചെയ്തു. അത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപരോധിച്ചു. അവരിൽ ചില ആൾക്കാർ പ്രവാചകനുമായി യുദ്ധത്തിന് തയ്യാറായി. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും യുദ്ധം ചെയ്തു. ഇത് ഹിജ്റ നാലാമത്തെ വർഷമാണ് നടന്നത് എന്നാണ് ഇബ്നു അബിൽ അസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഹിജ്റ അഞ്ചാമത്തെ വർഷമാണ് എന്നാണ് ഇബ്നു കസീറിന്റെയും ഇബ്നുൽ ഖയ്യിമിന്റെയും ഒക്കെ അഭിപ്രായം. ബനു ഖുറൈള പടയൊരുക്കത്തിന് ശേഷം, അഹ്സാബിന് ശേഷം ബനു ഖുറൈള, അതിനുശേഷം നടന്നിരിക്കുന്നത് എന്താണ്? വഫീ ദാതിർ റിഖാ, ദാതുർ റിഖാ പടയൊരുക്കമാണ്. ദാതുർ റിഖാ പടയൊരുക്കം എന്താണ് റിഖാ എന്ന് പറഞ്ഞാൽ അർത്ഥം? ദാതുർ റിഖാ എന്ന് പറഞ്ഞാൽ റിഖാ ഉള്ള യുദ്ധം, അല്ലെങ്കിൽ റിഖാ ഉള്ള പടയൊരുക്കം. എന്താണ് റിഖാ എന്ന് പറഞ്ഞാൽ? നമ്മൾ മുറിവൊക്കെ ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവുണ്ടായാൽ അവിടെ കെട്ടില്ലേ, ആ കെട്ടുന്നതിനാണ് അറബി ഭാഷയിൽ എന്ത് പറയുക? റിഖാഇ എന്ന് പറയുക. റുക്അത്ത് അല്ലെങ്കിൽ റിഖാ എന്നൊക്കെ പറയുന്നത് അതിനാണ്. നമ്മുടെ കാലുകൾക്കൊക്കെ മുറിവ് ബാധിച്ചാൽ അവിടെ കെട്ടുന്ന തുണി പോലെയുള്ള വസ്തുക്കൾക്കാണ് റിഖാ എന്ന് പറയുക. ഈ യുദ്ധത്തിന് ഗസ്വത്തു ദാത്തിർ റിഖാ എന്ന് പേര് വരാനുള്ള കാരണം, കഠിന ചൂടിന്റെ സമയത്താണ് യുദ്ധം സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കൂട്ടി ഈ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവരുടെ കാലുകൾക്ക് പ്രയാസമുണ്ടാവുകയും പലരുടെയും കാലുകൾക്ക് മുറിവ് ബാധിക്കുകയും അതിൽ നിന്ന് ഒരു സംരക്ഷണം എന്നോളം അധിക ആൾക്കാരും കാലിൽ തുണി കെട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ കാലിൽ ആ രൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ദാതുർ റിഖാ എന്ന പേര് വന്നത്. അതൊരു സ്ഥലത്തേക്ക് ചേർത്തിട്ടല്ല, മറിച്ച് അവരുപയോഗിച്ചിരുന്ന കാല് കെട്ടാനും അതുപോലെ തന്നെ അവരുടെ അവയവങ്ങൾ കെട്ടാനും അവരുപയോഗിച്ചിരുന്ന വസ്തുവിലേക്ക് ചേർത്തിട്ടാണ് ഗസ്വത്തു ദാത്തിർ റിഖാ എന്ന പേര് വന്നത്. എന്താണ് യുദ്ധം അല്ലെങ്കിൽ എവിടേക്കാണ് യുദ്ധം സംഭവിച്ചത്? നജദ് ഭാഗത്തുള്ള ബനു മുഹാരിബ് ബനു സഅലബ എന്ന് പറയുന്ന ഗോത്രവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. നജദ് ഭാഗത്തുള്ള ഈ ഗോത്രങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവിടെയുള്ള ഗോത്രങ്ങൾ ഭയക്കുകയും യുദ്ധത്തിന് തയ്യാറാവാതെ അവർ ഓടി ഒളിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിമീങ്ങൾ അവിടെ എത്തിയതിനു ശേഷം തിരിച്ചു വരികയാണുണ്ടായത്. വാസ്തവത്തിൽ അവിടെ യുദ്ധം നടന്നിട്ടില്ല, യുദ്ധം നടന്നിട്ടില്ല. ഇതാണ് ഗസ്വത്തു ദാതിർ റിഖാ എന്ന പേരിൽ ഇബ്നു അബിൽ ഐസ് റഹിമഹുല്ലാ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, ഉല്ലിമ കൈഫ സ്വലാത്തുൽ ഖൗഫി, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിച്ചു കൊടുത്തു. സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു അബിൽ ഐസ് ഇവിടെ പറയുന്നത് എന്താണ്? ദാതുർ റിഖാ യുദ്ധവേളയിൽ, ദാതുർ റിഖാ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ പുറപ്പെട്ട സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്തുൽ ഖൗഫ് മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് സ്വലാത്തുൽ ഖൗഫ്? ഭയമുള്ള സാഹചര്യത്തിൽ നിസ്കരിക്കാനുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ ഖൗഫ്. യുദ്ധത്തിന്റെ സാഹചര്യത്തിലൊക്കെ നിസ്കരിക്കാനുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ ഖൗഫ്. അത് ദാതുർ റിഖാഇലാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്നു അബിൽ ഐസിനെ പോലെ. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു അത് ദാതുർ റിഖാഇലല്ല, മറിച്ച് ഉസ്ഫാൻ പടയൊരുക്കത്തിലാണ് സ്വലാത്തുൽ ഖൗഫ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നത്. എന്നിരുന്നാലും സലാത്തുൽ ഖൗഫ് ഈ ഉമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ്. അത് ദാതുർ റിഖാഇലാണോ ഉസ്ഫാനിലാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഈ ഒരു കിതാബിൽ, നമ്മൾ പഠിക്കുന്ന കിതാബിൽ, ഇബ്നു അബിൽ ഐസ് റഹിമഹുല്ലാ പറയുന്നത് ദാതുർ റിഖാഇലാണ് സലാത്തുൽ ഖൗഫ് പഠിപ്പിച്ചത്. സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ രൂപമാണ്. സാധാരണ നിസ്കാരത്തിന്റെ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്വലാത്തുൽ ഖൗഫ് എന്നുള്ളത്. അതിന് പല രൂപങ്ങളുണ്ട്. ഹദീസിന്റെ ഷുറൂഹുകളിൽ, ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ അതിന്റെ ധാരാളം രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊക്കെ മാനദണ്ഡം എന്താണ് സ്വലാത്തുൽ ഖൗഫിന്റെ? ഇമാം ഖത്താബി റഹിമഹുല്ലാ പറയുന്നു, സ്വലാത്തുൽ ഖൗഫി അൻവാഉൻ. സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയത്തിന്റെ സാഹചര്യത്തിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ്. സ്വല്ലാഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അയ്യാമിൻ മുഖ്തലിഫ, പല ദിവസങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. വ അഷ്കാലിൻ മുതബായിന, പല രൂപത്തിൽ, പല ദിവസങ്ങളിൽ പല രൂപത്തിൽ, ഒരേ രൂപമല്ല. ഇപ്പൊ നമ്മൾ പൊതുവെ നിസ്കരിക്കാറുള്ള ളുഹുർ എപ്പോഴും നാലാണ്, എപ്പോൾ ഏത് ദിവസമാണെങ്കിലും നാലാണ്, ഏത് കാലത്താണെങ്കിലും നാലാണ്. പക്ഷേ ഇത് പലപ്പോഴും നിസ്കാരത്തിന്റെ രൂപങ്ങൾ മാറും. അതുപോലെ തന്നെ ഏത് പല ദിവസങ്ങളിൽ പല രൂപങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? യതഹറാ ഫീ കുല്ലിഹ മാ ഹുവ അഹ്വതു ലിസ്സലാ, നിസ്കാരത്തിന് കൂടുതൽ നല്ലത് ഏതാണോ അതാണ് ആ സാഹചര്യത്തിൽ. ഒരു യുദ്ധം പോലെ ആയിരിക്കില്ല മറ്റൊരു യുദ്ധം. ഇപ്പൊ ഓരോരോ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ നല്ലത് ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ വഅബ്ലഗു ഫിൽ ഹിറാസ, കൂടുതൽ സുരക്ഷിതത്വത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരം ഏതാണോ അതാണ് ഓരോ സാഹചര്യത്തിലും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ യുദ്ധ സാഹചര്യത്തിലുള്ള നിസ്കാരം പല രൂപത്തിൽ മാറി മാറി വരുന്നതാണ്. അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു, സബത ഫി സലാത്തിൽ ഖൗഫി സിത്തതു അഹാദീസ് ഔ സബഅ, സലാത്തുൽ ഖൗഫിൽ ഭയത്തിന്റെ സമയത്തുള്ള നിസ്കാരത്തിൽ ആറോ ഏഴോ ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അയ്യുഹുമ ഫഅലൽ അയ്യുഹ ഫഅലൽ മർഉ ജാസ, അതിലേത് കാര്യം ഒരാൾ ചെയ്യുക, രൂപങ്ങൾ രണ്ട് റക്അത്ത് അതുപോലെ തന്നെ ഒരു റക്അത്ത് ശേഷം യുദ്ധം ചെയ്യുക പിന്നെ ഒരു റക്അത്ത്, അങ്ങനെ പല രൂപങ്ങളും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നിങ്ങൾ പഠിക്കുക. എന്നിരുന്നാലും ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? ഹിജറ നാലാമത്തെ വർഷത്തിൽ ദാതുർ റിഖാ യുദ്ധവേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് ഇബ്നു അബിൽ ഐസ് റഹിമഹുല്ല പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, വൽ ഖസ്റു നുമി, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഖസ്റ് ചെയ്യാനുള്ള വിധിയും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഹിജറ നാലാമത്തെ വർഷമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞത്. ഖസ്റ എല്ലാവർക്കും അറിയാം, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം യാത്രാ സാഹചര്യത്തിൽ 4 റക്അത്തുകളുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് ഖസ്റ എന്ന് പറയുക. ളുഹുർ, അസർ, ഇശ എന്നാണ് ഖസ്റ ബാധകമാവുക. ഈ 3 നിസ്കാരങ്ങൾ 4 റക്അത്തിനെ ചുരുക്കിക്കൊണ്ട് 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് ഖസ്റ എന്ന് പറയുക. ഖസ്റ് അള്ളാഹു ഈ ഉമ്മത്തിന് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് ഹിജറ നാലാമത്തെ വർഷമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഈ കിതാബിൽ പറഞ്ഞത്. അതാണ് ഇബ്നുൽ അസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഉസ്ദുൽ ഗാബയിലും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് പ്രത്യേകിച്ചൊരു തെളിവ് ഇന്ന വർഷത്തിലാണത് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഖസ്റ് നിശ്ചയിക്കപ്പെട്ടത് ഹിജറ നാലാമത്തെ വർഷത്തിലാണ് എന്നതിന് വ്യക്തമായൊരു തെളിവ് അള്ളാഹു അലം എനിക്കറിയുകയില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന് വ്യക്തമായ ഒരു തെളിവില്ല. അള്ളാഹു അലം ഷെഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഹിജറ നാലാമത്തെ വർഷത്തിലാണ് ഖസ്റ് നടന്നത് എന്ന വിഷയത്തിൽ ഒരു തെളിവുമില്ല. ഇപ്പൊ ഖസ്റ് എല്ലാവർക്കും അറിയാം, നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ഹുക്മുകളാണ് ജമഅും ഖസറും. ഖസർ അനുവദിക്കപ്പെടുക ആർക്ക് മാത്രമാണ്? യാത്രക്കാരന് മാത്രമാണ്. ജമഅ യാത്രക്കാരന് മാത്രമല്ല, പല സാഹചര്യങ്ങളിലും ജമഅ അനുവദിക്കപ്പെടും. ഖസർ അനുവദിക്കപ്പെടുക യാത്രക്കാരന് മാത്രമാണ്. ഈ ഖസർ നിശ്ചയിക്കപ്പെട്ടത് ഹിജറ നാലാമത്തെ വർഷമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസും ഇബ്നുൽ അസീറും ഒക്കെ പറയുന്നത്. പക്ഷേ അതിന് വ്യക്തമായൊരു തെളിവില്ല എന്ന് ഷെഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ ഈ ദർസിന്റെ ഷർഹിൽ പറയുന്നതായി നമുക്ക് കാണാം. അതിനുശേഷം 11-ാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, വആയതുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞിട്ടല്ല, ഹിജാബിന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്നതും എപ്പോഴാണ്? ഹിജറ 4-ാമത്തെ വർഷത്തിലാണ്. സ്ത്രീകൾ അവരുടെ ശരീരം മറയ്ക്കണം, സ്ത്രീകൾ അവരുടെ ശരീരം മുഖം അടങ്ങുന്ന ശരീരം അടക്കണം മറക്കണം എന്ന് പറയുന്ന ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് എപ്പോഴാണ്? ഹിജറ 4-ാമത്തെ വർഷത്തിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബറകല്ലാഹു ഫീക്കും, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിരുന്നു? അവരാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാനുള്ള പ്രധാന കാരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്ത് താമസം ആരംഭിച്ചതിന്റെ പിറ്റേ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിജാബിന്റെ ആയത്ത് ഇറക്കുന്നത്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത് താമസം ആരംഭിച്ചതിന്റെ പിറ്റേ ദിവസത്തിലാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത്. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ഫുസൂലിൽ പറഞ്ഞു, ലാ ഖിലാഫ അന്നഹു നസല സബീഹത ദുഖൂലിഹി ബിസൈനബ്, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസം ആരംഭിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജാബിന്റെ ആയത്ത് ഇറക്കിയത് എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ എപ്പോഴാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസം ആരംഭിച്ചത് എന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഇവിടെ ഇബ്നു അബിൽ ഇസ് പറഞ്ഞത് ഹിജറ 4-ാമത്തെ വർഷമാണ്. വേറെ ചില പണ്ഡിതന്മാർ ഹിജറ 3 എന്നും ഹിജറ 5 എന്നും ഒക്കെ പറഞ്ഞതായി നമുക്ക് കാണാം. എന്നിരുന്നാലും ഈ ഒരു കിതാബിൽ പറഞ്ഞത് എന്താണ്? ഹിജറ 4-ാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസം ആരംഭിച്ചത് എന്നാണ്. ഇപ്പോൾ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം എന്താണ്? സൈനബ് ബിൻതു ജഹ്ഷിന്റെ കൂടെ താമസം ആരംഭിച്ചതിന്റെ പിറ്റേ ദിവസത്തിലാണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് എന്നതിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫുസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 12-ാമത്തെ സംഭവമായി പറഞ്ഞു, വത്തയമ്മുമി, തയമ്മുമിന്റെ ആയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. തയമ്മുമിന്റെ ആയത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഏതാണ് തയമ്മുമിന്റെ ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലു വുജൂഹകും എന്ന് തുടങ്ങുന്ന വുളൂഇന്റെയും തയമ്മുമിനെയും സംബന്ധിച്ച് പരാമർശിക്കുന്ന ആയത്ത് സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനമാണ്. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്നതും ഹിജറ 4-ാമത്തെ വർഷമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞത്. അതല്ല, ഹിജറ 5-ാമത്തെ വർഷം ബനുൽ മുസ്തലഖ് യുദ്ധത്തിന് ശേഷമാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അഭിപ്രായ ഭിന്നതകൾ വന്നിരിക്കുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. എന്നിരുന്നാലും ഹിജറ 4-ാമത്തെയോ 5-ാമത്തെയോ വർഷത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിജാബിന്റെ തയമ്മുമിനെ സംബന്ധിച്ചുള്ള ആയത്ത് ഇറക്കിയിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയും അവിടുത്തെ കൂടെയുണ്ട്, വേറെയും ചില സഹാബികളുണ്ട്. യാത്രക്കിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ആഭരണം കാണാതായി. അങ്ങനെ സഹാബത്ത് യാത്ര പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും ഒരു സ്ഥലത്ത് നിർത്തിയിരുന്നു. അവിടെ നിന്ന് അവർ യാത്ര പുറപ്പെടാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ആഭരണം നഷ്ടപ്പെട്ട വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരുടെ കയ്യിലാവട്ടെ ആവശ്യത്തിന് വെള്ളമില്ല, അവർ നിൽക്കുന്ന സ്ഥലത്തും ആവശ്യത്തിന് വെള്ളമില്ല. ഈ സാഹചര്യത്തിൽ അവർക്ക് അവിടുന്ന് പുറപ്പെടാനും സാധിക്കുന്നില്ല, അവർ ആഭരണം അവിടെ തിരയുകയാണ്. ഈ സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തയമ്മുമിന്റെ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹിജ്റ നാലാമത്തെ വർഷത്തിലാണ് തയമ്മുമിന്റെ ആയത്ത് അവതരിച്ചത് എന്നാണ് ഇബ്നു അബുൽ ഇസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഉർജൂസയിൽ പറയുന്നത്. പതിമൂന്നാമത്തെ സംഭവമായി പറഞ്ഞു, വറജ്മുഹു അൽ യഹൂദിയൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ജൂതനായ പുരുഷനെയും ജൂത സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം കല്ലെറിഞ്ഞു കൊന്നു. എന്താണ് അതിന്റെ കാരണം? പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ രണ്ടു പേർ, ഒരു ജൂതനായ സ്ത്രീയും അതുപോലെ തന്നെ പുരുഷനും, വ്യഭിചരിച്ചു. അങ്ങനെ അവർ തീരുമാനിച്ചു, ജൂതന്മാർ തീരുമാനിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്താണോ വിധി പറയുന്നത് ആ വിധി നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ പ്രവാചകന്റെ അരികിലേക്ക് അവർ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ തജിദൂന ഫി തൗറാത്തി അലാ മൻ സന, ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ തൗറാത്തിലുള്ള നിയമം, നിങ്ങളുടെ തൗറാത്തിൽ എന്താണ് അതിനെ സംബന്ധിച്ചുള്ള നിയമം? അങ്ങനെ തൗറാത്ത് അവർ ചില ആൾക്കാർ പറഞ്ഞു, തൗറാത്തിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ച വ്യക്തികളുടെ മുഖത്ത് ആകെ കറുത്ത നിറം പുരട്ടുക, കറുത്ത രൂപത്തിലാക്കുക, അതിനുശേഷം കഴുത പുറത്തിരുത്തി അവരെ നാട്ടിലൂടെ ഇങ്ങനെ ചുറ്റി നടത്തുക, ആൾക്കാരുടെ മുമ്പിൽ അവഹേളിക്കുക എന്നതാണ് നമ്മുടെ തൗറാത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വചൂബി തൗറാത്ത് ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവന്നതിന് ശേഷം അത് വായിക്കുക. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വിധി, മുഖം കറുപ്പിക്കണം എന്ന് പറയുന്ന വിധി, അതിലുള്ളതായി നിങ്ങൾ വായിക്കുക എന്ന് ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവർ തൗറാത്ത് കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വായിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് തൗറാത്തിലെ നിയമമുണ്ട്. ഈ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ ഭാഗം പരാമർശിക്കുന്ന ഭാഗമെത്തിയപ്പോൾ അവർ അതിന്റെ മുകളിൽ കൈവെക്കുകയും ബാക്കിയുള്ള ഭാഗം അത് മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം വായിക്കുകയും ചെയ്തു. കാരണം എന്താ? നേരത്തെ അവർ പ്രവാചകനോട് പറഞ്ഞത് എന്താണ്? കഴുത പുറത്തിരുത്താനും അതുപോലെ തന്നെ മുഖം കറുപ്പിക്കാനാണ് തൗറാത്തിലുള്ളത് എന്നല്ലേ? വാസ്തവത്തിൽ അങ്ങനെയല്ല തൗറാത്തിലുള്ളത്. തൗറാത്തിലുള്ളത് കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അതുകൊണ്ട് തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തിയപ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം വായിച്ചു. തൗറാത്തിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അവർ ഒഴിവാക്കിയിരിക്കുന്ന ഭാഗം വായിക്കാൻ അവരോട് പറയുക. അങ്ങനെ അവർ നിർബന്ധിതരായി അവർ ആ ഒരു ഭാഗം വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു, നിങ്ങൾ വ്യഭിചരിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. അതാണ് തൗറാത്തിന്റെയും നിയമം. ഖുർആനിലെ നിയമം പോലെ തന്നെ തൗറാത്തിന്റെ നിയമം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമം പോലെ, ഹദീസിന്റെ നിയമം പോലെ തൗറാത്തിലുള്ള നിയമം എന്തായിരുന്നു? വ്യഭിചരിച്ച ആൾക്കാരെ കല്ലെറിഞ്ഞു കൊല്ലാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇതാണ് തൗറാത്തിലെ നിയമം, ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കുക. അങ്ങനെ ആ ജൂതനായ ആണിനെയും പെണ്ണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം കല്ലെറിഞ്ഞു കൊന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വകുന്തു ഫീ മൻ റജമഹുമ, അവരെ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അവസാനമായി ഹിജറ നാലാമത്തെ വർഷം നടന്നിരിക്കുന്ന പതിനാലാമത്തെ കാര്യം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, വമൗലിദു സിബ്ത് റിദ്വൽ ഹുസൈനി, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ജനിച്ചു. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജറ നാലാമത്തെ വർഷത്തിലാണ്. അതാണ് ഇബ്നു അബിൽ ഇസ് പറഞ്ഞത്. അതല്ല, ഹിജറ ആറാണെന്നും ഏഴാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ഹിജറ ഏഴാണെന്ന അഭിപ്രായം വിദൂരമാക്കി കളയുകയാണ്. അത് ഒരിക്കലും ശരിയല്ല എന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത്. എന്നിരുന്നാലും ഇവിടെ കിതാബിൽ പറഞ്ഞത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ജനിച്ചിരിക്കുന്നത് ഹിജറ നാലാമത്തെ വർഷത്തിലാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് എപ്പോഴാണ്? ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ്. ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചു. ഹിജറ നാലാമത്തെ വർഷത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചു. അവർ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമുണ്ട് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ചിലർ പറയുന്നത് പോലെ അവർ ഇരട്ട കുട്ടികളല്ല. അതൊക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ പതിനാല് കാര്യങ്ങളാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഹിജറ നാലാമത്തെ വർഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ദർസിലും നമ്മൾ സൂചിപ്പിച്ചു. വരുന്ന ദർസിൽ ഹിജറ അഞ്ചാമത്തെ വർഷം മുതൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ പഠിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതോടുകൂടി ഈ കിതാബിലെ 100 ബൈത്തുകളിൽ 67 ബൈത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പൂർത്തീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.